പ്രണയം ചാമരം വീശുമ്പോൾ. മലയാളത്തിലെ ക്ലാസിക് പ്രണയ ചിത്രങ്ങളായ ചാമരത്തിന്റെയും യാത്രയുടെയും സൃഷ്ടിക്ക് പിന്നിലെ കഥകൾ തിരക്കഥാകൃത്ത് ജോൺ പോൾ പങ്കുവയ്ക്കുന്നു. എസ് അനിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പക്വതയെത്താത്തൊരു പ്രണയകാലത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കും. കാമുകിയുടെ ഗന്ധം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അവളുടെ രുചി കൃത്യമായി നിങ്ങൾക്ക് അളന്നു പറയാൻ പറ്റും. പച്ച കുരുമുളക് ചവയ്ക്കുമ്പോഴുള്ള നാവിന്റെ രുചിയാണ് അവൾക്ക്, നീറ്റലുണ്ട്. കാമുകിയുടെ ഉമിനീരിന്റെ രുചിയും നാവിന്റെ ചൂടുമൊക്കെ നിങ്ങൾക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ പക്ഷേ തിരിച്ചറിയാനാവില്ല. നഷ്ടപ്പെടുന്നതുകൊണ്ടോ ക്രാണശേഷി ഇല്ലാതാവുന്നതുകൊണ്ടോ അല്ല, നിങ്ങളുടെയും അവളുടെയും ഗന്ധം ഒന്നായി മാറുന്നതുകൊണ്ടാണ്. ഓഷോയുടെ വാചകമാണ്. പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓരോ പ്രായത്തിലും മനുഷ്യർക്ക് ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുമെന്നും ഓഷോയുടെ വാക്കുകളെ ഓർത്തെടുത്ത് തിരക്കഥാകൃത്ത് ജോൺ പോൾ പറയുന്നു. 60-ൽപരം സിനിമകൾക്ക് രചന നിർവഹിച്ച ജോൺ പോളിന് പ്രണയം പ്രമേയമാക്കി എഴുതിയ തന്റെ സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സിനിമകളുണ്ട്, ചാമരവും യാത്രയും. സിനിമകളെ പെയിന്റിങ്ങുകൾ പോലെ മനോഹരമാക്കുന്ന, നിറങ്ങളെയും പ്രകൃതിയെയും പ്രണയിച്ച രണ്ട് മഹാസംവിധായകർ ഭരതനും ബാലുമഹേന്ദ്രയും ഒരുക്കിയ ചിത്രങ്ങൾ. യാത്രയിൽ മമ്മൂട്ടിയുടെ ഉണ്ണികൃഷ്ണനും ശോഭനയുടെ തുളസിയും തമ്മിൽ പരിചയപ്പെട്ട ശേഷം തുളസിയോട് ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, പേരെന്താന്നാ പറഞ്ഞ? പേര് പറഞ്ഞില്ല. എന്നാൽ ആദ്യമായിട്ട് ചോദിക്കുന്നു, പേരെന്താ? അവൾ മുഖം കൂട്ടുമ്പോൾ അയാൾ വീണ്ടും പറയും, വേറൊന്നിനുമല്ല, ഞാനിവിടെ പുതിയ ആളാ. എവിടെയെങ്കിലും വെച്ച് വഴുതി വീഴുകയോ മറ്റോ ചെയ്താൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഇയാള് ദൂരെ കൂടി പോകുമ്പോൾ ഒന്ന് സഹായിക്കണേ, അതെ പിന്നെ എന്നൊക്കെ വിളിച്ചു പോകുന്നതിലും നല്ലത് പേരറിഞ്ഞാൽ വിളിക്കാമല്ലോ. അപ്പോൾ അവളുടെ മുഖത്തൊരു മനോഹരമായ ചിരിവിടരും. തുളസീന്ന പേര് പറഞ്ഞവൾ നടന്നു പോകുമ്പോൾ അടുത്തുള്ള കൃഷ്ണവിഗ്രഹത്തെ നോക്കി ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, കൊള്ളാല്ലേ പാർട്ടി? ഉണ്ണികൃഷ്ണന്റെ മനസ്സിൽ തുളസിയും തുളസിയുടെ മനസ്സിൽ ഉണ്ണികൃഷ്ണനും നിറയാൻ തുടങ്ങുന്ന നിമിഷമാണത്. അവർ അന്നോളം കാണാത്ത കണ്ണുകൊണ്ട് അന്യോന്യം കാണാൻ തുടങ്ങിയത് അന്നു മുതലാണ്. ഊട്ടിയിൽ ഒരു വൈകിട്ട് 6 മണി കഴിഞ്ഞാണ് ബാലുമഹേന്ദ്ര ആ സീനെടുക്കാൻ പ്ലാൻ ചെയ്തത്. അന്ന് ആ ഷെഡ്യൂൾ പാക്കപ്പാണ്. അതേ ലൊക്കേഷനിൽ അടുത്ത മാസം വീണ്ടും 10 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ട്. എന്തിനാണ് ഇപ്പോൾ ധൃതി വെച്ച് ഈ സീൻ എടുത്തിട്ട്? ലൈറ്റ് പോകും, ഇത് ഊട്ടിയാണ്, ഔട്ട്ഡോർ ആണ്, മമ്മൂട്ടി ബാലുമഹേന്ദ്രയോട് പറഞ്ഞു. സാരമില്ല മമ്മൂട്ടി, നമുക്ക് എന്തായാലും ഒന്ന് എടുക്കാം, ലൈറ്റ് പോയാലെന്താ, അടുത്ത ഷെഡ്യൂളിൽ വീണ്ടും എടുക്കാം. ബാലുമഹേന്ദ്രയുടെ മറുപടി അതായിരുന്നു. അങ്ങനെ ആ രംഗം ചിത്രീകരിച്ചു. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂളിന് മുമ്പ് അതുവരെ ഷൂട്ട് ചെയ്ത പോർഷനുകൾ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്യുന്ന പതിവുണ്ട് ബാലുമഹേന്ദ്രയ്ക്ക്. ഈ സീൻ ഡബ് ചെയ്യുന്ന സമയത്ത് ബാലു എന്നെ വിളിപ്പിച്ചു. റഷ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ലോലൈറ്റിൽ തുളസിയുടെ ചുണ്ടിന് മുകളിൽ നേർത്ത വിയർപ്പിന്റെ രാശി, അതിൽ കുതിർന്ന പോലൊരു ചുണ്ട്, നെറ്റിയിലുള്ള പൊട്ട്, വിയർപ്പ് തുള്ളികൾ വീണ് പടരാൻ തുടങ്ങിയിരുന്നു. പിൻകഴുത്തിലും വിയർപ്പുണ്ട്, അവിടെ ചില മുടിയിഴകൾ വന്ന് ഒട്ടിനിൽക്കുന്നു. അവളുടെ ആ ചിരിയും നോട്ടവും കണ്ണുമൊക്കെ അങ്ങേയറ്റം രതിജന്യമായിരുന്നു. പശ്ചാത്തലത്തിൽ കാണുന്നത് മരത്തിന്റെ ചില്ലകളാണ്, ചില്ലകളിലേക്ക് വന്നുകയറുന്ന പക്ഷികൾ, മരത്തിനപ്പുറത്ത് പറന്നകലുന്ന പക്ഷികൾ, അതിനും അപ്പുറം അസ്തമയ സൂര്യന്റെ ചായം വീണ നരച്ച ആകാശം, അതെല്ലാം കൂടി ചേർന്നുള്ള കോമ്പോസിഷനാണ്. ജോൺ പോൾ ഓർമ്മിച്ചു. ആ സീൻ കാണിച്ചിട്ട് ബാലുമഹേന്ദ്ര മമ്മൂട്ടിയോട് ചോദിച്ചു, എന്താ മിസ്റ്റർ മമ്മൂട്ടി, ലൈറ്റിന്റെ അപര്യാപ്തത തോന്നുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഷൂട്ട് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ഷെഡ്യൂൾ. സമ്മതിച്ചേ കാലമാടാ, ഞാൻ പറഞ്ഞതങ്ങ് പിൻവലിച്ചു. മമ്മൂട്ടി ചിരിയോടെ ബാലുവിനെ നേരെ കൈകൂപ്പി. 100%? വീണ്ടും ബാലുവിന്റെ ചോദ്യം. 150%, മമ്മൂട്ടിയുടെ മറുപടി. ബാലുമഹേന്ദ്ര മറ്റൊരു തിരക്കഥാകൃത്തിനെ കൊണ്ട് എഴുതിച്ച ഒരേ ഒരു സിനിമയുള്ളൂ, യാത്ര. അതിനു മുൻപും അതിനുശേഷവും മറ്റൊരു എഴുത്തുകാരന്റെ സഹായം ബാലുമഹേന്ദ്രയെ തേടിയിട്ടില്ല. ചിലരുടെ കഥകൾ എടുത്തിട്ടുണ്ടാവാം, പക്ഷേ തിരക്കഥ സ്വന്തമായി എഴുതുന്നതായിരുന്നു ബാലുമഹേന്ദ്രയുടെ പതിവ്. രജനീകാന്തിനെ നായകനാക്കി ഉൻകണ്ണിൽ നീർ വിഴുന്താൽ എന്ന സിനിമ ഊട്ടിയിൽ ചിത്രീകരിക്കുന്ന സമയത്താണ് ബാലുമഹേന്ദ്ര ജോൺ പോളിനെ വിളിക്കുന്നത്, എനിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിത്തരണം. തിരക്കുകൾക്കിടയിൽ നിന്ന് ജോൺ പോൾ ഒരു ദിവസം അവിടെ ചെന്നു. കുന്ദൻഷയുടെ ഒരു സിനിമയുടെ റീമേക്കാണ്. മമ്മൂട്ടിയും മോഹൻലാലും മാധവിയുമാണ് അഭിനേതാക്കൾ. ബാലുമഹേന്ദ്ര ജോൺ പോളിനോട് പറഞ്ഞു. ജോൺ പോൾ കുന്ദൻഷയുടെ സിനിമ കണ്ടു. രസകരമായ സിനിമ, നന്നായി എടുത്തിട്ടുള്ള സിനിമ. ആ സിനിമ ചെയ്യാൻ എന്തിനാണ് ബാലുവും ഞാനും എന്ന ചിന്തയാണ് ജോൺ പോളിന് തോന്നിയത്. അങ്ങനെ തോന്നിയത് അഹങ്കാരം കൊണ്ടല്ല, ആ വർഷം തന്നെ ഞാൻ എഴുതി തീർക്കേണ്ട 4-5 തിരക്കഥകൾ ഉണ്ടായിരുന്നതിനാലാണ്. ഊട്ടിയിലെ നനുത്തു തണുത്ത കാറ്റുപോലെ ജോൺ പോളിന്റെ മനസ്സിലേക്ക് ഓർമ്മകൾ വീശി. കെ എസ് സേതുമാധവൻ സാറിന്റെ അവിടുത്തെ പോലെ ഇവിടെ എന്ന സിനിമയുടെ തിരക്കഥാരചനയ്ക്കിടയിൽ നിന്നാണ് ഞാൻ ഊട്ടിയിൽ ചെന്ന്. തിരിച്ച് എത്രയും പെട്ടെന്ന് ചെല്ലണം. സേതുമാധവൻ സാറിന് ഷൂട്ടിംഗ് തുടങ്ങാനുള്ളതാണ്. ഞാൻ ബാലുവിനോട് തന്നെ ചോദിച്ചു, ഈ സിനിമ എടുക്കാൻ ബാലു എന്തിന്, എഴുതാൻ ഞാനെന്തിന്? എനിക്കും ജോണിനും നമുക്കിത് ചെയ്യണമെന്ന് തോന്നുന്ന സിനിമ ചെയ്താൽ മതി. ബാലു, ഞാൻ പറഞ്ഞത് ആ സ്പിരിറ്റിലെടുത്തു. ബാലു ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ആളല്ല. ഒരാഴ്ച ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത സെറ്റിംഗ് ചിലപ്പോൾ 2-3 ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും. ഞങ്ങൾ പല കഥകളും ചർച്ച ചെയ്തു. ഞാനും നിർമ്മാതാവ് ജോസും കൂടി ഊട്ടിയിൽ നിന്ന് കുന്നിറങ്ങുമ്പോൾ വഴിക്ക് വെച്ച് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ ബ്രേക്ക് ഡൗൺ ആയി. ഡ്രൈവർ കാർ നന്നാക്കുന്നതിനിടയിൽ ഞാനും ജോസും കൂടി റോഡരികിലിരുന്ന് പലതും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയൊരു കഥ പറഞ്ഞു. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ മരുമകൻ മോഹൻ ബാലരമയുടെ പത്രാധിപരായിരിക്കുമ്പോൾ മരിച്ചുപോയി. റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന ഒരു ഫിൻലൻഡ് നാടോടി കഥ എന്നോട് പറഞ്ഞിരുന്നു. അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ജോസിനോട് പറഞ്ഞു. ക്ലൈമാക്സ് സീനിൽ ഒന്നിനു പകരം ഒന്നിലേറെ വിളക്കുകൾ, അതിലൊരു വിളക്കായി അവൾ. വി ആർ ഡൂയിങ് ദിസ്, ജോസ് ആവേശത്തോടെ പറഞ്ഞു. ഡോണ്ട് ജംപ് ഇൻ എ കൺക്ലൂഷൻ. ബാലുവിന് ഇഷ്ടപ്പെടണ്ടേ, ഞാൻ ചോദിച്ചു. ബാലുവിന് ഇഷ്ടപ്പെടും, ജോസ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ബ്യൂട്ടിഫുൾ ത്രെഡാണ്, സെല്ലുലോയിഡിൽ നമുക്ക് ഒരു കവിത രചിക്കാം. കഥയുടെ ത്രെഡ് കേട്ട് ബാലു എന്നോട് പറഞ്ഞു. നേരത്തെ മോഹൻ പറഞ്ഞ ഫിന്നിഷ് നാടോടിക്കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഓസ്കാർ വൈൽഡ് ഒരു ചെറുകഥ എഴുതിയിട്ടുണ്ടെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. കാമുകിക്ക് കാമുക നയിക്കുന്ന കത്തിൽ പറയുന്നത്, നീ എപ്പോഴും എനിക്ക് സമ്മാനിക്കുന്ന മഞ്ഞ തൂവാല നമ്മൾ എപ്പോഴും കണ്ടുമുട്ടാറുള്ള മരത്തിന്റെ ഒരു ശിഖരത്തിൽ തൂക്കിയിടണം. നീ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവിടെ എത്തുമ്പോൾ എനിക്കറിയാൻ വേണ്ടി മാത്രം. ഒന്നിനു പകരം അതിന്റെ എല്ലാ ശിഖരങ്ങളിലും ഇലകൾക്ക് പകരം മഞ്ഞ തൂവാലകൾ തൂക്കിയിട്ട് മഞ്ഞ വസ്ത്രവും ധരിച്ച് അവൾ കാമുകനു വേണ്ടി കാത്തു നിൽക്കുന്നതാണ് ആ കഥയുടെ ക്ലൈമാക്സ്. കഥയിലെ മഞ്ഞ തൂവാല യാത്രയിൽ ഞങ്ങൾ ചിരാതാക്കി മാറ്റി. പക്ഷേ കഥ അപ്പാടെ അതല്ല, നായകന്റെ വ്യക്തിജീവിതം മുഴുവൻ ഞങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ്. പിന്നീട് മധു അമ്പാട്ട് പറഞ്ഞപ്പോഴാണ് അതേ കഥയിൽ ഒരു ജാപ്പനീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത്. സത്യത്തിൽ അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഓസ്കാർ വൈൽഡിന്റെ കഥയാണിതെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അറിഞ്ഞിരുന്നില്ലെന്നതാണ് സത്യം. ആരോപിക്കപ്പെടുന്ന പോലെ യാത്ര ആ കഥ പകർത്തിയതുമല്ല. ഒരിക്കൽ മദ്രാസിലെ ലയോള കോളേജിന് മുന്നിലൂടെ നടക്കുകയായിരുന്നു. ഭരതനും ജോൺ പോളും ക്യാമ്പസിനുള്ളിൽ നിന്ന് യുവത്വത്തിന്റെ പ്രസരിപ്പാർന്ന ആർപ്പുവിളി കേട്ട് ഒരു മയിൽക്കുറ്റിയുടെ മുകളിൽ കയറി നിന്ന് ഭരതൻ കൊതിയോടോ മതിലിനെ പുറത്തേക്ക് നോക്കി. ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല, എപ്പോഴും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത ക്യാമ്പസ് ജീവിതം ഒരു നഷ്ടബോധമായി മനസ്സിലുണ്ട്. ഒപ്പമുണ്ടായിരുന്ന ജോൺ പോളിനോട് ഭരതൻ പറഞ്ഞു. ഭരതന്റെ വാക്കുകൾ ജോൺ പോളിന്റെ മനസ്സിൽ തൊട്ടു. പിന്നീട് കാലം കുറേ കടന്നുപോയി. ഭരതന് വേണ്ടി ഒരു സിനിമ എഴുതാൻ ജോൺ പോൾ ആലോചിച്ചു തുടങ്ങിയിരുന്ന സമയം. ഭരതൻ അന്ന് പോസ്റ്റർ ഡിസൈനിങ്ങും മറ്റുമായി ബന്ധപ്പെട്ട് എറണാകുളത്താണ് താമസം. ഭരതൻ വരയ്ക്കുന്നത് കാണാൻ ജോൺ പോളിന് വലിയ ഇഷ്ടമായിരുന്നു. ഭരതന്റെ സങ്കേതത്തിലേക്ക് മിക്ക ദിവസവും ജോൺ പോൾ പോകും. ഭരതന്റെ സഹസംവിധായകനായ ജോർജ് ഗിത്തുവും ഒപ്പമുണ്ടാകും. രാത്രി 8:30 മൂവരും ഒരുമിച്ച് നടക്കാൻ ഇറങ്ങും. ചിലപ്പോൾ ഷൺമുഖർ റോഡിന്റെ വശത്തുള്ള പാരപ്പെറ്റിൽ പോയിരുന്ന കഥകൾ പറയും. ചിലപ്പോൾ തോന്നിയിടത്ത് കറങ്ങും. പതിവ് കറക്കത്തിനിടയിൽ ഒരു രാത്രി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരു മുത്തശ്ശി മരത്തിന്റെ ചൂട്ടിൽ വന്നിരുന്നപ്പോൾ ഹോസ്റ്റലിൽ നിന്നുള്ള ആർപ്പുവിളി കേട്ടു, ഒരു ക്യാമ്പസ് സിനിമ ചെയ്യണം. ഭരതന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മോഹം വീണ്ടും ഉണർന്നു. തൊട്ടു മുൻ വർഷം വരെ മഹാരാജാസിലെ വിദ്യാർത്ഥിയായിരുന്ന ജോൺ പോളിന്റെ മനസ്സിൽ വീണ്ടും ഭരതന്റെ വാക്കുകൾ തൊട്ടു. മനസ്സിൽ കതിർക്കനം കൊണ്ടുനിന്ന കലാലയ സ്മരണകളിൽ ചിലത് ജോൺ പോൾ ഭരതനോട് പറഞ്ഞു. ക്യാമ്പസിലുണ്ടായിരുന്ന ചില ക്യാരക്ടറുകളെ പറ്റിയും പറഞ്ഞു. ഭരതൻ എല്ലാം ആവേശത്തോടെ കേട്ടിരുന്നു. പുലർച്ചയോടെയാണ് മൂവരും പിരിഞ്ഞത്. ഒരു സിനിമയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം പറഞ്ഞു പറഞ്ഞ് രൂപപ്പെട്ടു. ഇനി കഥയുടെ 4 തൂണ് വേണം, ഒരു മേലാപ്പിൻ. ഞാനന്ന് കാനറ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ചില വരികൾക്ക് വേണ്ടി നോവലും കഥകളുമൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇല്ലസ്ട്രേഷൻ നോട്ട്സും നൽകും. അതിനുവേണ്ടി വന്ന ഒരു നോവലാണ് ബാലകൃഷ്ണൻ മാങ്ങാടിന്റെ ജാലകങ്ങളിലെ സൂര്യൻ. അതിൽ ഞങ്ങളുടെ കഥയുടെ പൂർവ്വഭാവത്തിന് വേണ്ട കഥയുണ്ടായിരുന്നു. അതും കൂടി ചേർത്തപ്പോൾ നന്നായി എന്ന് തോന്നി. ജഗൻ പിക്ചേഴ്സ് അപ്പച്ചനായിരുന്നു ചാമരം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ്. അന്ന് സിനിമയുടെ രീതികളൊന്നും അറിയാത്തതിനാൽ ഞങ്ങൾ അപ്പച്ചനോടും ബാലകൃഷ്ണൻ മാങ്ങാടിന്റെ നോവലാണ് ബേസ് എന്ന് പറഞ്ഞു. അത് തീരുമാനിച്ച ശേഷമാണ് ബാലകൃഷ്ണൻ മാങ്ങാടിനെ പോയി കാണുന്നത്. അദ്ദേഹം വളരെ ആവേശത്തിലായിരുന്നു. സിനിമയ്ക്ക് വേണ്ട എലമെന്റുകളൊക്കെ ആ കഥയിലുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സംശയം. അദ്ദേഹം വേറെ പല കഥകളും പറഞ്ഞു. 65% കഥയ്ക്ക് ബാക്കി വേണ്ട 35% വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് ബാലകൃഷ്ണൻ മാങ്ങാടിന് മനസ്സിലായില്ല. തകര കത്തി നിൽക്കുന്ന കാലമാണ്. കോളേജ് വിദ്യാർത്ഥിയായി പ്രതാപ് പോത്തനെ ഫിക്സ് ചെയ്തു. അധ്യാപികയായി സറീന വഹാബിനെയും തീരുമാനിച്ചു. പ്രതാപിന്റെ കൂടെ നിന്നാൽ ചേർച്ചയുണ്ട്. ഒരു അധ്യാപികയാകാനുള്ള മെച്യൂരിറ്റിയുമുണ്ട്. കെ ജി ജോർജിന്റെ ഉൾക്കടലിൽ ശ്രദ്ധേയമൊരു വേഷം ചെയ്ത് രതീഷിനെ മുറച്ചെറുക്കനായി കാസ്റ്റ് ചെയ്തു. ചാമരത്തിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ നെടുമുടി വേണു അല്പം ദുഃഖിതനായിരുന്നു. തകര കഴിഞ്ഞു വരുന്ന ഭരതൻ, നെടുമുടി വേണു, പ്രതാപോത്തൻ സിനിമയിൽ തനിക്കൊന്നും ചെയ്യാനില്ലെന്ന തോന്നലായിരുന്നു വേണുവിന്റെ ദുഃഖത്തിന് കാരണം. അദ്ദേഹം കരയുക പോലും ചെയ്തു. എന്റെ ഒരു 6th sense വർക്ക് ചെയ്യുന്നത് തന്റെ തകര ശ്രദ്ധിക്കപ്പെട്ടുവെന്നത് ശരി തന്നെ. ഒട്ടും കുറവിലല്ലാതെ ഇതും ശ്രദ്ധിക്കപ്പെട്ടു. തകരയിൽ നിങ്ങൾക്ക് പത്മരാജനും ഭരതനും കൂടി വരച്ചു വെച്ച വഴിയിലൂടെ നടന്നാൽ മതിയായിരുന്നു. ഇതല്ല, പുതിയൊരു വഴിയുടെ സാധ്യതകളാണുള്ളത്. നിങ്ങൾ പെർഫോമൻസ് കൊണ്ട് ആ വഴി ഉണ്ടാക്കണം, ഞാൻ വേണുവിനോട് പറഞ്ഞു. അന്ന് എന്തുകൊണ്ടോ ഭരതന് താല്പര്യം പ്രതാപിന്റെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിലായിരുന്നു. അതുകൊണ്ട് തന്നെ വേണുവിന്റെ 3-4 scene എടുക്കാനുള്ളത് എടുത്തില്ല. അതില്ലെങ്കിലും കുഴപ്പമില്ലെന്ന നിലപാടിലായിരുന്നു ഭരതൻ. ഷൂട്ടിംഗ് കഴിഞ്ഞ് റഫ് കട്ട് ചെയ്തപ്പോഴാണ് ചില ഭാഗങ്ങൾ ഡ്രൈ ആണെന്ന് തോന്നിയത്. വേണുവിന്റെ ചില പോർഷൻസ് വേണം. നേരത്തെ വേണ്ടെന്ന് വെച്ചത് കണ്ടിന്യൂറ്റി പ്രശ്നം കാരണം എടുക്കാൻ പറ്റില്ല. ഞാൻ 4-5 scenes എഴുതി മദ്രാസിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ടീച്ചറാണെന്ന് കരുതി വേണുവിന്റെ കഥാപാത്രം മറ്റൊരാളോട് സംസാരിക്കുന്ന ഉൾപ്പെടെയുള്ള ചില രംഗങ്ങൾ, അതും കൂടി വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായ റിതം വന്നു. ഡബ്ബിംഗ് സമയത്തായിരുന്നു അടുത്ത പ്രശ്നം. രതീഷിന്റെ സ്വന്തം ശബ്ദം പറ്റില്ല, വേറെ ആരെങ്കിലും കൊണ്ട് ഡബ്ബ് ചെയ്യിച്ചേ പറ്റൂ. എന്നോടൊരു സഹോദര നിർവിശേഷമായ സ്നേഹമുണ്ടായിരുന്ന പത്മരാജൻ ചോദിച്ചു, ജോണിന്റെ ശബ്ദം നല്ലതാണല്ലോ, ജോണിന് തന്നെ ചെയ്തുകൂടെ. ഡബ്ബ് ചെയ്യാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. ഒടുവിൽ നെടുമുടി വേണു തന്നെയാണ് ചാമരത്തിൽ രതീഷിനു വേണ്ടി ഡബ്ബ് ചെയ്ത്. ചാമരം റിലീസിനൊരുങ്ങിയപ്പോൾ അന്നത്തെ ഇൻഡസ്ട്രിയിലെ വാർപ്പ് രീതിയിലുള്ള സിനിമകൾ അറിയാവുന്ന ആളുകളുടെ മുഴുവൻ മനസ്സിൽ ആശങ്കയായിരുന്നു. ടീച്ചറെ കയറി സ്റ്റുഡന്റ് പ്രേമിക്കുകയെന്ന് പറഞ്ഞാൽ, പക്ഷേ പ്രേക്ഷകർക്ക് ഒരു ആശങ്കയും അനുഭവപ്പെട്ടില്ല. ചാമരം സൂപ്പർ ഹിറ്റായി. പിന്നീട് പല ക്യാമ്പസുകളിലും ചെല്ലുമ്പോൾ ടീച്ചറെ പ്രേമിച്ച് കല്യാണം കഴിച്ച സ്റ്റുഡൻസ് ഞങ്ങൾ ചാമരത്തിലെ കഥാപാത്രങ്ങളാണെന്ന് പറഞ്ഞ് വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ചാമരത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ CMS കോളേജിലെ വിദ്യാർത്ഥികൾ അല്പം അക്രമാസക്തരായി നിസ്സഹകരിച്ചു. അവരെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് തങ്ങളുടെ ക്യാമ്പസ് സിനിമാക്കാർ കൈയടക്കുന്നതിനോട് അവർക്ക് യോജിക്കാനായില്ല. പിള്ളേരുടെ ഉഴപ്പൻ രീതിയും സറീന കൊള്ളാം, അവളെ നമുക്ക് വളയ്ക്കാമെന്നുമുള്ള മട്ടുമൊക്കെ ആയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നി. നിർമ്മാതാവിന് ആകെ ടെൻഷനായി. ലൊക്കേഷൻ മാറ്റിയാലോ എന്ന് വരെ ആലോചിച്ചു. എറണാകുളത്ത് ഏതെങ്കിലും ക്യാമ്പസ് പറ്റില്ല, ഭരതന്റെ മനസ്സിലെ ഭൂമികയോട് ചേരണം. കോട്ടയത്തിനടുത്തൊരു മൊണാസ്ട്രി ഉണ്ട്, അവിടെ പറ്റും. ഞാൻ അവിടെ ചെന്ന് ആശ്രമത്തിലെ റെക്ടറുടെ കഥ പറഞ്ഞു. ശരിക്കുള്ള കഥ പറഞ്ഞാൽ അവർ തരില്ല. ഒരു വൈദിക വിദ്യാർത്ഥിയുടെ വ്യഥകളും ചാബല്യങ്ങളും കഥയാക്കി പറഞ്ഞു. പക്ഷെ അവർക്കെന്തോ സംശയം തോന്നി. അവർ ഷൂട്ടിങ്ങിന് അനുമതി തന്നില്ല. അവസാനം നെടുമുടി വേണുവും പ്രതാപോത്തനും കൂടി നാലുകുപ്പി റമ്മും വാങ്ങിക്കൊണ്ട് കോളേജ് ഹോസ്റ്റലിലേക്ക് ചെന്നു. അവരുടെ കൂടെ അങ്ങ് കൂടി. നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഈ സിനിമ ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങളുടെയൊക്കെ പ്രായത്തിന്റെ ഫീൽ വരുന്നൊരു പടമാണ്. നിങ്ങൾ വേണം കൂടെ നിന്ന് ഈ സിനിമ നടത്തിത്തരേണ്ടത്. വേണുവിന്റെയും പ്രതാപിന്റെയും അനുനയ ചർച്ച വിജയിച്ചു. കാവൽ ജോലി ക്യാമ്പസിലെ പ്രമാണികളെ തന്നെ ഏൽപ്പിച്ചു. പിന്നീട് ഒരു പ്രശ്നവുമില്ലാതെ ഷൂട്ടിംഗ് നടന്നു. സംവിധായകൻ കമലിന്റെ അമ്മാവൻ പടിയൻ മഹാരാജസിലെ വിദ്യാർത്ഥിയായിരുന്നു. എന്റെ സമകാലീനൻ, അതിവിപ്ലവ പാർട്ടിയുടെ പ്രതിനിധി. പടിയനെ എതിർപക്ഷക്കാർ തല്ലാനോടിച്ചു. ക്ലാസ് റൂമിലെ ജനൽ വഴി ചാടി പടിയൻ ഓടി. ഞങ്ങൾ റവറന്റ് പൈലി എന്ന് വിളിച്ചിരുന്ന പ്രൊഫസർ പൈലിമാഷിന്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ മേശയ്ക്ക് കീഴിൽ ഒളിച്ചിരുന്നു. എതിർപക്ഷം തേടിയെത്തിയപ്പോൾ പൈലിമാഷ് അവരോട് പറഞ്ഞത് അവന്റെ ശരീരത്തിൽ തുടരുന്നതായിരുന്നു. മഹാരാജ് സ്കൂളിലെ സെൻട്രൽ സർക്കിളിലേക്ക് പടിയനെ അവർ കൊണ്ടുപോയി. ഷർട്ടും പാൻസും ഊരിച്ചു, അണ്ടർവെയറിൽ നിർത്തി. നാല് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും നോക്കി നിൽക്കെ കമ്മ്യൂണിസ്റ്റുകാരനായ പടിയനെ കൊണ്ട് അവർ ഇന്ദിരാഗാന്ധിക്ക് സിന്ദാബാദ് വിളിപ്പിച്ചു. ആ സംഭവം മറ്റൊരു വിധത്തിൽ ചാമരത്തിൽ അവതരിപ്പിച്ചു. അന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക ഒഴിവിൽ കോളേജുകളിൽ ലെക്ചർമാരെ നിയമിക്കുമായിരുന്നു. ഈ വർഷം എം എ ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ അടുത്ത വർഷം 3 മാസത്തെ ഒഴിവിൽ ഡിഗ്രി ക്ലാസ്സുകൾ എടുക്കാം. ഏതാണ്ട് വലിയ പ്രായ വ്യത്യാസമില്ലാത്ത ടീച്ചർ ക്ലാസ്സിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടീച്ചറുടെ ഗ്രാഫ് വിദ്യാർത്ഥികൾ വരയ്ക്കും. അന്ന് ചുരിദാർ രംഗപ്രവേശം ചെയ്തിട്ടില്ല, സാരിയാണ് ടീച്ചർമാരുടെ വേഷം. പത്മരാജൻ തിരക്കഥ എഴുതി, മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എന്റെ കൂട്ടുകാരി, കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്നീ ക്യാമ്പസ് ചിത്രങ്ങൾ റിലീസ് ചെയ്ത അതേ വർഷമാണ് ചാമരവും റിലീസ് ചെയ്തത്. മറ്റു രണ്ട് ചിത്രങ്ങളും ക്യാമ്പസിൽ സംഭവിച്ചുവെന്നേ ഉള്ളൂ, കഥ വേറെയാണ്. ചാമരം ക്യാമ്പസിന്റെ കഥയാണ്, ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന കഥ. ചാമരത്തിൽ ആദ്യം ഒരു പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പ്രതാപും സറീനയുമായുള്ള ആ ലവ് മേക്കിംഗ് സോങ് മാത്രം. കമ്പോസിംഗിന്റെ തലേദിവസം ഞാൻ ഭരതനോട് പറഞ്ഞു, നമുക്കൊരു ടൈറ്റിൽ സോങ്. ടൈറ്റിൽ സോങ് ഒന്നും വേണ്ട, ടൈറ്റിൽസ് കാണിക്കാനുള്ള സോങ് അല്ല. ഇന്ദു അവളുടെ മനസ്സ് നിറയെ മുറച്ചെറുക്കനാണ്. പ്രണയാർദ്രയായ നായിക, അവൾ വീട്ടിലെ കുളത്തിൽ കുളിക്കുന്നു. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി വരുന്നു. അപ്പോൾ മുറച്ചെറുക്കന്റെ കടന്നുവരും, ഒരു റൊമാന്റിക് ടേക്ക് ഓഫ് കിട്ടുമല്ലോ. എന്നിട്ടത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഭരതന് ബോധ്യമായി, അത് കൊള്ളാമല്ലോ, നമുക്കൊരു പരിമിതികളുമില്ലാത്ത വിഷ്വൽസ് എടുക്കാം. പച്ച നിറത്തിലുള്ള പോളകൾ നിറഞ്ഞ വയൽ, ആ പോളകൾക്ക് നടുവിലൂടെ പുറമേ നിന്ന് നോക്കിയാൽ കാണാത്ത വിധത്തിൽ ഇരുകൈകളും വീശി പിടിച്ചാലുള്ള വീതിയിൽ ഒരു നടച്ചാല് പോലെ പലകയടിച്ചുണ്ടാക്കി. അതിലൂടെയാണ് സറീന വഹാബ് ഓടി വരുന്നത്. താഴെ പച്ചയാണ്. സറീന ഉടുത്തിരിക്കുന്ന സാരിക്കും ബ്ലൗസിനും പച്ച നിറമാണ്. മെർജായി പോകില്ലേ എന്ന സംശയം പലരും ചോദിച്ചു. പക്ഷേ ഭരതന്റെ ഫ്രെയിമിൽ കാൽഭാഗമേ വരമ്പും മറ്റുമുണ്ടായിരുന്നുള്ളൂ. മുക്കാൽ ഭാഗം ആകാശവും മേഘങ്ങളും ചേർന്നുള്ള ഒരു ഫ്രെയിമായിരുന്നു. എം ജി രാധാകൃഷ്ണൻ മനോഹരമായി ഈണമിട്ട പൂച്ചൽ കഥന്റെ മനോഹരമായ വരികൾ ഭരതൻ പ്രകൃതിയുമായി സന്നിവേശിപ്പിച്ച് മനോഹരമായി ചിത്രീകരിച്ചു. എസ് ജാനകി ഹൃദയം തൊട്ട് പാടിയ പാട്ട്, നാദാ നീ വരും കാലച്ച കേൾക്കുവാൻ.